ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തലേ ദിവസം ജോണിയുടെ വീട്ടിലാണ് കാശിയും കൂട്ടുകാരൻ കിടന്നുറങ്ങിയത്. രാവിലെ കാശി ജോയുടെ ബൈക്കിൽ അവന്റെ വീടിന്റെ മുമ്പിൽ വന്നിറങ്ങി. അപ്പൊ ശരി, ഉച്ചക്ക് കാണാം. കാശി കൈകൾ ഇരുവശത്തേക്ക് നീക്കി ഉഷാറായിക്കൊണ്ട് പറഞ്ഞു, ഡേയ് അവിടെ വിവരമല്ല അറിഞ്ഞോ? ജോ ബൈക്കിന്റെ കണ്ണാടിയിലേക്ക് നോക്കി മുഖം നോക്കുന്ന കാശിയോട് ചോദിച്ചു, ആർക്കറിയാം, ശ്രീലകത്തെ മുറ്റത്ത് ദോ എന്താ അച്ഛൻ നിൽക്കുന്നുണ്ട്, മഹിയേട്ടന്റെ കാറ് മുറ്റത്ത് കിടക്കുന്നുണ്ട്, വന്നിട്ടുണ്ടാവും കൊച്ചമ്മ. അവൻ അലസതയോട് പറഞ്ഞ് മുടിയിൽ വിരലോടിച്ചു. ഒരുപാട് പേടിച്ചിട്ടുണ്ടാവും അല്ലേ? ജോ വിഷമത്തോടെ പറഞ്ഞു, അയ്യടാ അവളെ ഓർത്ത് സഹതപിക്കാൻ നീയാരടാ, അവിടെ കാമുകനോ, വീട്ടിൽ പോവാൻ നോക്കടാ. കാശി അവന്റെ ബൈക്കിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു, ഓ പിന്നെ സഹതാപത്തിന്റെ അർത്ഥം പ്രേമെന്നൊന്നല്ല കേട്ടോ. അല്ല, പ്രേമിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല, അവള് കെട്ടിക്കോടാ, നല്ല തെറികെട്ട് ഉണരുകയും ചെയ്യാം ഉറങ്ങുകയും ചെയ്യാം, വടാ ഓഫറാണ്. അയ്യോ നമുക്ക് വേണ്ടായി, എനിക്ക് നല്ല അച്ചായത്തി പെണ്ണ എവിടെയും കാണും, അവനവനുള്ളത് കർത്താവ് തലയിൽ വരച്ചു വെച്ചിട്ടുണ്ടാവും മോനെ, ജോ തൊഴുതുകൊണ്ട് പറഞ്ഞു. അതാ പറഞ്ഞേ, ആ ലൂസിനെ കെട്ടിക്കൊള്ളാൻ. കാശി ഗേറ്റ് തുറന്നുകൊണ്ട് പറഞ്ഞു, മോനെ എന്നുകൊണ്ട് ഭരണിപ്പാട്ട് നടത്തിക്കല്ലേ. ജോണി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, പോടെ പോടെ. കാശി അവന് കൈവീശി കാണിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. ഗജൻ അവനെ കണ്ട് ഉറക്കെ ചിഹ്നം വിളിച്ചു, ഗുഡ് മോർണിംഗ് ഗജാസ്. കാശി കൈ തുമ്പിക്കൈ പോലെ വീശിക്കൊണ്ട് പറഞ്ഞു. കാശി പൂമുഖപ്പടിയിൽ കിടക്കുന്ന പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി. ജിമ്മി അവന് ചുറ്റും വട്ടം കറങ്ങുകയാണ്. കാവ്യ അപ്പുവിനെ അടുത്ത് കാശിയുടെ അടുത്ത് വന്നിരുന്നു. അപ്പുവിന് കാശിയെ പേടിയാണ്. നീയെ പോന്നു. അപ്പുവിന് പാത്രത്തിൽ നിന്ന് ഇഡ്ഡലി മുറിച്ച് വായിൽ വെച്ചു കൊടുത്തുകൊണ്ട് കാവ്യ ചോദിച്ചു, ഇപ്പോ വന്നിട്ടേ ഉള്ളൂ കാവ്യക്കുട്ടി, ഒരു സ്ട്രോങ് കട്ടൻ ചായ കൊണ്ടു തരുമോ? ഇപ്പോ വരാം, നീ അപ്പുവിനെ നോക്കിക്കോണേ. കാവ്യ അകത്തേക്ക് പോയി. കാശിയുടെ അടുത്തിരുന്ന അപ്പു പേടിയോടെ കരഞ്ഞു. കാശി അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി, അച്ചോടാ എന്തിനാ കരയണേ. അവനെ കൈകളെടുത്ത് കാശി കരച്ചിൽ മാറ്റാൻ നോക്കി, എനിക്ക് പേടിയാ. എന്നെയോ? എപ്പോഴും ചൂടാവൂലേ എല്ലാരോടും. കാശി ചിരിച്ചു, കാശി ഇപ്പൊ പാവാപ്പൂസേ. ആണോ? കാശി കണ്ണ് ചിമ്മി കാണിച്ചു. അവൻ കുഞ്ഞിനെടുത്ത് ആനയുടെ അടിയിലൂടെ ഓടാൻ തുടങ്ങി. ആദ്യം പേടിച്ചെങ്കിലും പിന്നെ അപ്പൂസ് ഉറക്കി ചിരിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ കൂട്ടായത് അത്ഭുതത്തോടെ നോക്കി വരികയായിരുന്നു ഗേറ്റ് കടന്നു വരുന്ന കാശിയുടെ ചേട്ടന്മാർ. അകത്തു നിന്ന് കട്ടനുമായി വരുന്ന കാവ്യയുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. അല്ല, നിങ്ങൾ രണ്ടും കൂട്ടായോ? കാവ്യ അവന് കട്ടൻ നൽകിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു. ആയല്ലോ, കാശി പറഞ്ഞപ്പോൾ അപ്പു ചിരിച്ചു. കാവ്യ അവനെ എടുത്തു, എവിടെയായിരുന്നു മോൻ ഇന്നലെ? ആദി കാശിക്ക് നേരെ തിരിഞ്ഞോട് ചോദിച്ചു, ഞാനൊരു യാത്ര പോയിരുന്നു കുളുമണാലി. ഓഹോ, എന്നിട്ട് ഇത്ര വട്ടം തിരിച്ചു വന്നോ? ആ വന്നു. അവൻ കട്ടൻ ഒറ്റവലി കുടിച്ചു തീർത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ എത്രയായിരുന്നാലും നിന്നെ ഫോണിൽ വിളിച്ചു, നീ എന്തിനാ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത്? ആദി അവനോട് ചോദിച്ചു. കാശി മറുപടി പറഞ്ഞില്ല. സിദ്ധു ആയിരിക്കും ഇതിന് പിന്നില്. ആദ്യം മഹിയേട്ടനും അവൻ പെട്ടിമായി പോകുന്ന കണ്ടതാണ്, പിന്നെ അവരത്ര ശ്രദ്ധിച്ചില്ല. നിന്റെ കൂട്ടുകാരെ തവളെ അതിൽ വെച്ചപ്പോ തുറന്നപ്പോ പാമ്പായി. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതാണ് ബാസുപ്പയ്യവനും പറയുന്നത്. സൂര്യ ആദ്യം നോക്കി കാശിയോട് പറഞ്ഞു, എന്താ പൊന്ന ആദി പോലീസേ, നീ എന്തൊക്കെ കണ്ടുപിടിച്ചാലും അച്ഛന്റെ കോടതിയിൽ ഞാൻ തന്നെ കുറ്റവാളി, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാശി ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. ജാനകിയെ ബാത്റൂമിൽ നിന്ന് കൈപ്പിടിച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്മി. എനിക്ക് കുഴപ്പമില്ല അമ്മ, തനക്ക് വേദന ഉണ്ടെന്നേ ഉള്ളൂ. കരഞ്ഞു വീർത്ത മുഖത്തോടെ തന്നെ ചേർത്ത് പിടിച്ച് നടത്തിക്കുന്ന ലക്ഷ്മി നോക്കി ജാനി പറഞ്ഞു, ഇങ്ങോട്ടിരിക്കും മോളെ. ബെഡിൽ അവളോട് ഇരിക്കാൻ പറഞ്ഞ് ലക്ഷ്മി അവൾക്ക് ആഹാരം വാരിക്കൊടുക്കാൻ തുടങ്ങി. ജാനി, സിദ്ധു അവളെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു. എന്താടോ, ഒരു പാമ്പിനെ കണ്ടപ്പോഴേക്കും ഭാഗീരഥിയാകെ പേടിച്ച് പൂച്ചക്കുട്ടിയായോ? അവളുടെ അടുത്ത് ബെഡിൽ ഇരുന്നുകൊണ്ട് സിദ്ധു ചോദിച്ചു. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല സിദ്ധു ചേട്ടാ, രണ്ട് പാമ്പല്ലായിരുന്നോ റൂമില്, ഒന്ന് നീയും പിന്നെ ആ പാമ്പും, മൽപ്പിടുത്തതിൽ നീ തോറ്റു. അരുന്ധതി കൈകൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് സച്ചിയവരോട് ചൂടായി. എടി, ആ കാലനാഥനാണ് ഇത് ചെയ്തത്, അവൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നു. വെറുതെ എൻ്റെ മോനെ പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എനിക്കറിയാൻ്റെ കുഞ്ഞിനെ. ലക്ഷ്മി അരുന്ധതിയോട് ദേഷ്യപ്പെട്ടു. ഓ ഒരു പാവം മോൻ. ലക്ഷ്മി അവരോട് മറുപടി പറയാൻ പോയില്ല. ഞാൻ പോവാണ് മോളെ, അമ്മ കുറച്ച് കഴിഞ്ഞ് വരാം. അവളുടെ കവളിൽ മുത്തിക്കൊണ്ട് ലക്ഷ്മി അരുന്ധതിയെ ദേഷ്യത്തോട് നോക്കി റൂമിൽ നിന്ന് പോയി. എടി ജാനികേ, അവൻ്റെ തള്ള മകന് നീയൊന്നും തിരിച്ചു കാണിക്കാതിരിക്കാൻ നിന്നോട് കള്ളവാത്സല്യം നടത്തുകയാണ്. പഠിച്ച കള്ളിയാണ് കാശിനാഥൻ്റെ അമ്മ, മഹാ കൊച്ചു. ഇനി എൻ്റെ ലക്ഷ്മിയമ്മയെ വല്ലതും പറഞ്ഞ ഈ പ്ലേറ്റ് നിങ്ങളുടെ തലക്ക് ഞാൻ എറിയും. ഇറങ്ങിപ്പോയിടുന്ന് മുതുക്കി തള്ളേ. തൻ്റെ നേർക്ക് പ്ലേറ്റ് ഓണി നിൽക്കുന്ന ജാനകിയുടെ മുഖത്തെ കോപം കണ്ട് അരുന്ധതി റൂമിൽ നിന്ന് പേടിച്ചോടുന്ന കണ്ട് സച്ചിയും ഗീതയും സിദ്ധു റൂമിൽ നിൽക്കുന്നുണ്ടെന്ന് പോലും ഓർക്കാതെ ഉറക്കെ ചിരിച്ചു. സിദ്ധു ഏട്ടാ, ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ്, വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷേ എന്നെ സ്വന്തം മോളെപ്പോലെ നോക്കുന്ന ലക്ഷ്മിയമ്മയെ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. ഒരു മങ്ങിയ ചിരിച്ച് അവളുടെ കവളിൽ പതി തട്ടി അവൻ റൂമിൽ നിന്ന് പോയി. കലക്കി ചേച്ചി, സച്ചി അവൾക്കൊപ്പം ഇരുന്നുകൊണ്ട് പറഞ്ഞു. അമ്മേ, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അവരെല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ ജാനിക റൂം ലോക്ക് ചെയ്തു. ബെഡിൽ കിടന്ന് കണ്ണുകളടച്ചു. ഇരുട്ടിൽ പാമ്പിഴഞ്ഞ് തൻ്റെ മുകളിലൂടെ പോകുന്ന അവൾ സ്വപ്നം കണ്ടു. അവൾ ഞെട്ടി ഉണർന്നു. ജാനിക്ക് ഇതപ്പോഴും എഴുന്നേറ്റ് വസ്ത്രം മാറി. ഉള്ളിലപ്പോഴും ആ റൂമിൽ താൻ അനുഭവിച്ച ഭയമുള്ള നിമിഷങ്ങൾ അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാറിൻ്റെ കീയെടുത്ത് അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. നീ ഇതെങ്ങോട്ടാണ്? ഗോവൻ ഇറങ്ങി വരുന്ന അവളോട് ഗീത തിരക്കി. എനിക്കൊന്ന് പുറത്തു പോകണം, ജാനി പറഞ്ഞു. ഈ അവസ്ഥയിലോ? അതിന് എനിക്കൊരു കുഴപ്പമില്ല. അമ്മേ നോക്ക്, ഇവള് പുറത്തേക്ക് പോകുന്നു, ഗീത എല്ലാവരെയും വിളിച്ച് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും ജാനിക്ക് ഒരു കുലുക്കവും ഇല്ലായിരുന്നു. മോളെ, നീ എങ്ങോട്ടാണ് ഈ മുറി വെച്ച് പോകുന്നത്? ഗോവിന്ദൻ അവളുടെ പുറകെ ചെന്നുകൊണ്ട് ചോദിച്ചു. ജാനിക മുറ്റത്തേക്ക് ഇറങ്ങി കാറിനടുത്തേക്ക് പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗോവിപ്പ, വേഗം വരാം. അവൾ കാറെടുത്ത് പോയി. ജാനികയുടെ കാർ ജോണിയുടെ ഗ്യാരേജിന് മുമ്പിലാണ് വേഗത്തിൽ പോയി നിന്നത്. അവൾ കാറിൽ നിന്നിറങ്ങുമ്പോൾ ജോണി ഗ്യാരേജിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. എൻ്റെ അമ്മോ, ഇവൾ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്?
ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടെ? നിങ്ങളുടെ കൂട്ടുകാരൻ കാശിനാഥൻ?
ആ, ദുബായിൽ പോയി ഇന്നലത്തെ മോർണിംഗ് ഫ്ലൈറ്റിന്.
എന്തേ?
ഓഹോ, ഇനി അറബിയ കാണാൻ എന്താവോ ഒരു വഴി?
വഴിയില്ല, ദുബായിലോട്ടുള്ള വഴി എൻ്റെ അപ്പ ഔസേബ് അടച്ചു പൂട്ടി. മോള് വന്ന വഴി പോയാട്ടെ.
അങ്ങനെ അങ്ങ് പോവാനല്ല മോനെ ഞാൻ വന്നത്. എന്നെ കൊല്ലാൻ ബോക്സിൽ പാമ്പിന് വെച്ച് കൊടുത്തുവിട്ട് ആ മഹാനൊന്ന് നേരിക്കണ്ടിട്ട് അഭിനന്ദിക്കാൻ വന്നതാ.
എന്തിനാണ് ജാനിക അവനെ ഉപദ്രവിക്കുന്നത്?
ഇന്നലെ തളർന്നു കിടന്ന് നിന്നെ അവനാണ് കാറി കൊണ്ടുപോയി കിടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്.
ആണോ? എന്നാ കാശിയാതെ എവിടെ പോയി? എനിക്ക് ആളെന്ന് കാണണം. നന്ദി പറയാനേ.
കള്ളം പറയണ്ട, ആ കയറി പോകുന്ന അവനല്ലേ.
പഴയ വണ്ടികളുടെ സ്പെയർ പാർട്സ് ഒതുക്കി വെക്കുന്ന സ്റ്റോർ റൂമിലേക്ക് കയറി പോകുന്ന കാശിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാനിക അങ്ങോട്ടേക്ക് ചെന്നു.
നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്? അവനായിട്ട് ഉടക്കാൻ പോവാണോ?
അവൻ അല്ലെങ്കിലെ ചൂടായി നിൽക്കണം, വെറുതെ പോയി ചൂടാവണ്ട. നീ ഒന്ന് തിരിച്ചു പോ ജാനികയെ.
മനസ്സില്ല, പോയി പണി നോക്ക് ജോണി.
ജാനിക ഇന്ന് അവനോട് ഉടക്കിയേ പോവൂ.
എൻ്റെ കർത്താവ്, ഈ രണ്ടെണ്ണത്തിൻ്റെ അടി ഞാൻ ഇനി കാണേണ്ടി വരും. എനിക്ക് അവൻ ഒറ്റയ്ക്ക് പിടിച്ചു മാറ്റാൻ വയ്യ. അവന്മാർ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ.
ജോയുടെ ഫോണിലേക്ക് വിളിച്ച് ജാനികയുടെ പുറകെ ഓടിക്കൊണ്ട് ജോണിക്ക് ഇതപ്പോടെ പറഞ്ഞുകൊണ്ടിരുന്നു.
എന്താണാവോ ജാനിക തമ്പുരാട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നോ?
കയ്യിലുണ്ടായിരുന്ന ടയർ നിലത്തേക്ക് വെച്ചുകൊണ്ട് കാശിനാഥൻ ചോദിച്ചു.
കൂടുതൽ ഓവറാക്കല്ലേ, നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ?
നിനക്ക് എങ്ങനെ തോന്നി അതിന്? ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നെയും സ്നേഹിക്കുന്നവരുണ്ട്.
കൊല്ലാൻ പാമ്പിന് വിട്ടല്ലേ, പിന്നെ എന്തിനാടാ നീ എന്നെ ആശുപത്രിയിലേക്ക് എടുത്തുപോയത്? ചത്തോന്ന് ഉറപ്പ് വരുത്താനോ?
അതോ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം ചെയ്ത് ഒന്നും അറിയാത്ത പോലെ ഷോ കാണിച്ചതോ?
ക്രൂരനാണ് നീ.
അതേടി, ഞാൻ ക്രൂരൻ തന്നെയാ. നിന്നെ ഇനിയും കൊല്ലാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
അത്രക്ക് വെറുപ്പാണ് എനിക്ക് നിന്നെ. രാക്ഷസിയാണ് നീ,
എന്റെ ജന്മശത്രുവിന്റെ മിത്രം.
എനിക്ക് ശത്രു തന്നെയാണ്. നിന്നെയും അവനെയും എന്നെ ദ്രോഹിച്ച എല്ലാവരെയും ഞാൻ കൊല്ലും, എന്നിട്ട് ഞാൻ അടങ്ങൂ.
കൊല്ലടാ, എന്നാ ഇപ്പൊ കൊല്ലന്നേ.
ജാനിക അവൻ്റെ അടുത്തേക്ക് എന്ന് അവന്റെ ടീഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു.
ജാനിക, എന്താണിത്? നീ ഒന്ന് മാറിയേ.
ജോണി കാശിയിൽ നിന്ന് അവളെ പിടിച്ചു മാറ്റി.
നിനക്കെന്നാടി പ്രാന്ത് പിടിച്ചോ?
കലിയോടെ കാശി അവളോട് പൊട്ടിത്തെറിച്ചു. കാശി, നീയെങ്കിലും ഒന്ന് അടങ്ങ്. ജോണി അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു.
അതെ, എനിക്ക് പ്രാന്ത് പിടിക്കുന്നു, എനിക്ക് നിന്നെ വെറുപ്പാണോ?
അവൾ ശക്തിയായി അവന്റെ നെഞ്ചിലടിച്ചു.
ജാനിക, എന്റെ നെഞ്ചിലടിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല.
ഞാനടിക്കും. ഞാൻ ഇന്നലെ ആ റൂമിൽ അത്രക്ക് ഭയന്ന് വിറച്ചുപോയി. ഇപ്പോഴും എനിക്ക് ആ ഭയം പോയിട്ടില്ല. കൊല്ലണമെങ്കിൽ നിനക്ക് ഒറ്റയടിക്ക് കൊന്നൂടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയില്ലായിരുന്നു. ആർക്കൊരു ഭാരാവാതെ.
അവൾ ശക്തിയായി അവൻ്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു.
കർത്താവെ, എനിക്കിത് കാണാൻ വയ്യ. കാശി, നീ ഒന്നിങ്ങ് വാ.
നിങ്ങളിങ്ങനെ വഴക്കിടാതെ.
ജോണി അവനെ പിടിച്ചു വലിച്ചു.
ജാനിക, എൻ്റെ നെഞ്ചിലിടിക്കരുത്.
എന്താ ഇടിച്ച? നിന്റെ നെഞ്ചിൽ എന്താണ്? ഇടിക്കും ഞാൻ, ഇനി ഇടിക്കും ഞാൻ. വെറുപ്പാണ് എനിക്ക് നിന്നെ.
ജാനിക അവൻ്റെ നെഞ്ചിലിടിച്ചുകൊണ്ടിരുന്നു. കാശിനാഥൻ അവളുടെ കഴുത്തിൽ അമർത്തി പിടിച്ച് പുറകോട്ട് തള്ളി. കാശി കലിയോടെ അവളുടെ അടുത്തേക്ക് പാഞ്ഞോണ്ടേ എന്നു.
വേണ്ട വേണ്ട എന്ന് കരുതുമ്പോ നീ എന്റെ ക്ഷമ പരീക്ഷിക്കുന്നോ? വാടിയോളെ.
കാശി അവളെ പിടിച്ചു വലിച്ച് അടുത്തുള്ളൊരു മുറിയിലേക്ക് കയറിപ്പോയി ഡോർ വലിച്ചടച്ചു.
കർത്താവേ, ലോക്കാണല്ലോ.
ജോണി ആകെ ഭയന്നു. അവൻ അവിടെയുള്ള ജനൽ തുറന്നു നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി.
ദൈവമേ, തമ്മിൽ വഴക്കൂടി രണ്ടും എന്തൊക്കെയാണോ വരുത്തി വെക്കുക. പട്ടികൾ ഫോൺ എടുക്കുന്നുമില്ല. ബാക്കിയുള്ള കൂട്ടുകാരെ വിളിച്ചിട്ട് കിട്ടാതെ ടെൻഷനോടെ ജോണി അവിടെ ആകെ ഓടി നടന്നു. അകത്തേക്ക് കാണുന്ന കേടുവന്ന ഒരു ജനൽ തള്ളിത്തുറന്ന് അവൻ ഉള്ളിലേക്ക് എത്തി നോക്കി. അകത്ത് നടക്കുന്ന കാഴ്ച കണ്ട് ജോണിയുടെ കണ്ണ് തള്ളിപ്പോയി. ചുമരിൽ പോയി ചേർന്നിരുന്ന ജാനികയുടെ ഇരുവശത്തേക്ക് അലറിക്കൊണ്ട് പഴയ വണ്ടികളുടെ പാർട്സുകൾ എടുത്തെറിയുകയാണ് കാശി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ കാഴ്ച കണ്ട് ജോണിയുടെ നെഞ്ചിരിപ്പ് കൂടാൻ തുടങ്ങി. അവൻ വാതിലിന് മുമ്പിലേക്ക് ഓടി.
കാശി, വേണ്ട, നീ വാതിൽ തുറക്ക്.
അവൻ വാതിലിൽ പോയി അടിക്കാൻ തുടങ്ങി.
അടിക്കടി, നിനക്ക് അത്രയ്ക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ എന്റെ നെഞ്ചിലൊന്ന് അടിച്ചോക്ക്. ഈ ഇരുമ്പുവടി കൊണ്ട് നിന്റെ തല ഞാൻ അടിച്ചു പൊളിച്ചിരിക്കും.
തന്റെ മുമ്പിൽ നിൽക്കുന്ന കാശിയുടെ മുഖഭാവം കണ്ട് ജാനിക അമ്പരന്ന് പോയി. ദേഷ്യം കൊണ്ട് അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. എന്നും കണ്ടിരുന്ന കാശിനാഥിനേക്കാൾ അധികം കലിയുള്ളവനായി.
എനിക്ക് നിന്റെ നേരെ കയറിയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, എന്റെ അമ്മയോർത്ത് മാത്രം ഞാനിപ്പോ വെറുതെ വിട്ടതാ. ഒരാളെ കൊല്ലാൻ എനിക്കിപ്പോ അധികമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും.
അവൻ അവൾക്കരികിലേക്ക് പാഞ്ഞു. ജാനികക്കടുത്തേക്ക് പാഞ്ഞു വരുന്ന അവനെ കണ്ട് ദേഹമാകെ വിറക്കാൻ തുടങ്ങി.
അടിക്കടി, നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? അടിക്കാൻ!
ജാനിക പേടിച്ച് വിറക്കാൻ തുടങ്ങി. സമനില തെറ്റിയവരെ പോലെ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന കാശി കണ്ട് അമ്പരപ്പോടെ അവൾ വെറുങ്ങിച്ചിരുന്നു.
കാശി, ഇതൊന്ന് തുറക്ക്!
ജോണി കഥകൾ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു.
നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് വഴക്കിടാൻ വരുതെന്ന്. പഴയ കാശിനാഥനല്ല ഞാൻ.
തന്റെ മുമ്പിൽ കലിയോട് നിൽക്കുന്ന കാശിയെ കണ്ട് ജാനിക കണ്ണുകൾ ഇറുക്കി അടച്ച് തിരിഞ്ഞിരുന്നപ്പോൾ അവളുടെ മുറിവ് ചുമലിടിച്ച് മുറിവിൽ നിന്ന് രക്തം പൊടിയാൻ തുടങ്ങി. അവൾ വേദനയോടെ നിലത്തേക്ക് ഊർന്നിരുന്നു. കാശി കയ്യിൽ ഇരുമ്പോടി നിലത്തേക്ക് എറിഞ്ഞു.
നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്?
അവൾ വീണ്ടും അവനോട് ചോദിച്ചു.
കണ്ണുണ്ടായാൽ മാത്രം പോരാ, ചുറ്റുമുള്ളവർ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കുക ആദ്യം. അല്ലാതെ എന്റെ അടുത്ത് വന്ന് വെറുതെ കുറച്ചിട്ട് കാര്യമില്ല. നിന്നോടൊന്ന് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അവനല്ലേ നിനക്ക് എല്ലാം. സിദ്ധാർത്ഥൻ!
എന്റെ സിദ്ധുവേട്ടനൊന്നും പറയരുത്.
നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
അത് പറഞ്ഞ് ദേഷ്യത്തോടെ തിരിഞ്ഞ കാശി കണ്ടത് മുറിവിൽ നിന്ന് രക്തമൊലിക്കുന്ന കൈകൊണ്ട് തൊട്ടുനോക്കുന്ന ജാനികയാണ്.
ഓരോന്നും ഉണ്ടാക്കി വച്ചോളും കുരിപ്പ്. എഴുന്നേൽക്കണേ, ഇങ്ങോട്ട്.
അവളുടെ കൈ പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. റൂമിന്റെ ഡോർ പോയി തുറക്കുമ്പോൾ കൂട്ടുകാരെല്ലാവരും വെളിയിലുണ്ടായിരുന്നു.
അയ്യോ, മുറിവിൽ നിന്ന് രക്തം വരുന്നു കാശി.
ജോ ജാനി നോക്കിക്കൊണ്ട് പറഞ്ഞു.
അമ്മാതിരി അല്ലേ ഇരുന്ന് മോങ്ങിയിരുന്നത്? കഴുത
പോട കാലനാഥ.
അപ്പോഴും അഹങ്കാരം കണ്ടില്ലേ? ഇങ്ങോട്ട് നടക്കടി.
കാശിയോടെ കൈവലിച്ചുകൊണ്ട് പോയി, ഒപ്പം കൂട്ടുകാരും.
ഓ, അവന്റെ കാറും എടുത്താണല്ലേ കൊച്ചമ്മ എഴുന്നള്ളിയത്?
അതിന് തനിക്കെന്താ?
ഒറ്റ അടിയങ്ങ് തന്നാലുണ്ടല്ലോ. മുറിവിൽ നിന്ന് ചോര വരുമ്പോഴും അഹങ്കാരം കണ്ടില്ലേ? പിന്നെ എങ്ങനെ പോവാനടി പോത്തെ.
ദേ, എന്നെ എടി പൊടിന്ന് വിളിച്ച ഞാൻ സിദ്ധുവേട്ടനോട് പറഞ്ഞു കൊടുക്കും.
പിന്നെ അവനെന്നെ അങ്ങ് കൊല്ലാൻ വരികയല്ലേ.
പുച്ഛത്തോടെ പറഞ്ഞ് ചാർലിയുടെ കയ്യിൽ നിന്ന് കാശി കീ വാങ്ങി. ചാർലി വന്ന ടൂ വീലറിൽ അവൻ കയറിയിരുന്നു.
കാശി, ഡാ ആ കാറ് പൊക്കോ.
ജോ അവന്റെ കീ കൊടുത്തിട്ട് പറഞ്ഞു.
ഇവൾക്ക് ഇതൊക്കെ മതി, ഇങ്ങോട്ട് വന്ന് കയറടി.
ഞാനൊന്നുമില്ല നിങ്ങളുടെ കൂടെ, കരിപുരന്റെ കോലത്തിൽ. അയ്യേ കാശി, ഈ ഡ്രസ്സൊന്ന് മാറ്റിപ്പോയിക്കൂടെ?
ജോണി അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു.
പിന്നെ ഇവൾ എന്റെ കൂടെ ഇങ്ങനെ തന്നെ വരും, ഇല്ലെങ്കിൽ കയറെടുത്ത് ഞാൻ ഈ വണ്ടിയുടെ പുറകിൽ കെട്ടിയിട്ട് വലിച്ചുകൊണ്ടോ. മര്യാദക്കൊന്ന് കയറിക്കോ.
തലയിൽ നിന്ന് ചോരയിൽക്കുന്ന കൂടിയപ്പോൾ ജാനിക അവന്റെ പുറകിൽ പോയി കയറി.
എന്റെ മേലൊരു കാരണവശാലും ടച്ച് ചെയ്യരുത്, തല ചുറ്റിയാ പറഞ്ഞാ മതി, മേലേക്ക് ഒന്ന് വീഴരുത്.
അവൻ കലിപ്പോടോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കേട്ട് കൂട്ടുകാർ വാപ്പൊത്തിമേലെ ചിരിക്കാൻ തുടങ്ങി.
എന്താണോ ഇത്ര കിണിക്കാൻ.
കാശി ദേഷ്യത്തോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളെയും കൊണ്ടുപോയി.
എന്റെ ജോ, നിങ്ങളൊന്ന് കാണായിരുന്നു രണ്ടിനെയും തല്ല്. പിടിച്ചു മാറ്റാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അവൾക്ക് നമ്മുടെ കാശിയെ പറ്റി മോശം മാത്രമേ പറയാനുള്ളൂ.
എങ്ങനെ പറയാതിരിക്കും, സിദ്ധുവല്ലേ കൂട്ട്. ജോ അവന്റെ തോളിൽ കൈയിട്ട് ദൂരേക്ക് മറയുന്ന അവരെ നോക്കി നിന്നു. കാശി അവളെ തൊട്ടടുത്തൊരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. അവന്റെ കോലം കണ്ട് ആളുകളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. മുഖത്തും കയ്യിലും മേലുമെല്ലാം ഗ്രീസായിരുന്നു. അവളുടെ മുറിവ് ഡ്രസ് ചെയ്യുമ്പോൾ കാശി പുറത്തേക്ക് ഇറങ്ങി. ജാനിക ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാശി പുറത്ത് നിരന്നിരിക്കുന്ന ചെയറിലിരുന്ന് അടുത്തുള്ള അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് തീപ്പെട്ടി വാങ്ങി സിഗരറ്റ് കത്തിച്ച് വലിക്കുകയാണ്.
കഴിഞ്ഞോ?
ജാനിയൊന്നും മിണ്ടിയില്ല.
ഇതാരാ മോനെ, ഭാര്യയാണോ? അതിന് ഞങ്ങളെ കണ്ട അങ്ങനെ തോന്നുക കാരണവരെ. ഞാനേ ഈ കൊച്ചമ്മയുടെ വീട്ടിലെ ഡ്രൈവറാണ്, അല്ലേ കൊച്ചമ്മേ?
അവൻ കളിയാക്കുന്ന കേട്ട് അവൾ പല്ലിറുമി. ജാനിക വളരെ റിച്ച് ലുക്കിലും കാശി കരിപുരന്റെ വേഷത്തിലുമാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നവരെല്ലാം അവരെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. മോൾഡാസ്മിന്റ് ഗൾഫിലാണോ?
അല്ലേ ചേച്ചി, ഉഗാണ്ടയിൽ പഞ്ഞി കച്ചവടം ചെയ്യലാണ് ജോലി.
അവൻ അവളോട് ചോദിച്ച സ്ത്രീയോട് പറഞ്ഞു. ജാനി അവനെ തുറച്ചു നോക്കി, ഇങ്ങോട്ട് നടകടി.
കാശി പൊട്ടിത്തെറിച്ച് കേട്ട് അവിടെയുള്ള എല്ലാവരും തങ്ങളെ തന്നെ നോക്കുന്നുകൊണ്ട് ജാനിക്ക് ദേഷ്യവും സങ്കടവും വന്നു. അവൾ അവനോടൊപ്പം നടന്നു. അവൻ പിറുപിറുത്ത് നടക്കുന്ന കേട്ട് ജാനിക്ക് അവനെ നോക്കി,
നിങ്ങൾ എന്തൊരു മനുഷ്യനാ, കുറച്ച് സ്റ്റാൻഡേർഡിൽ സംസാരിച്ചൂടെ, അതിനൊക്കെ എന്റെ സിദ്ധുവേട്ടനെ കണ്ട് പഠിക്കണം.
എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയൂ, കൊച്ചമ്മ എന്നെ പഠിപ്പിക്കണ്ട.
പോട കാലനാഥ,
അവൾ മെല്ലെ പറഞ്ഞു.
എന്ത്?
ഒന്നുമില്ലേ.
അവൾ കൈകൾ കൂപ്പി.
ഇന്ന് ഈ വെള്ളം കുടിച്ചോ.
അവൻ കയ്യിലുണ്ടായിരുന്ന കൂൾ വാട്ടറിന്റെ ബോട്ടിൽ അവൾക്ക് നേരെ നീട്ടി. മടിച്ചു മടിച്ചാണെങ്കിലും ദാഹിക്കുന്നതുകൊണ്ട് അവളത് മേടിച്ചൊരു മുറുക്ക് കുടിച്ചു. കുറച്ചകലെ പരിചയമുള്ള ഹോട്ടൽ കണ്ടപ്പോൾ വണ്ടി നിർത്തി കാശി അവളോട് ഇറങ്ങാൻ പറഞ്ഞു.
വായോ.
ജാനിക ആ ഹോട്ടൽ കണ്ട് അവിടെ തന്നെ നിന്നു.
ഹലോ കൊച്ചമ്മേ, സിദ്ധാർത്ഥം കൊണ്ടുപോകുന്ന പോലെ വലിയ റെസ്റ്റോറൻറ്റിൽ പോകാൻ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. വന്നാ വല്ലതും മേടിച്ചു തരാം, എനിക്ക് വിശക്കുന്നുണ്ട്.
അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ട് പുറത്തു നിൽക്കുന്ന ആൾക്കാർ അവരെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു.
നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പോയി കഴിച്ചോ, അതിന് എന്നെ എന്തിനാ വിളിക്കുന്നത്? ഇവിടുന്ന് എങ്ങനെ ഫുഡ് കഴിക്കാനാ?
അയ്യേ.
അവൾ പറയുന്നതിന് മുമ്പേ കാശി ഹോട്ടലിനുള്ളിലേക്ക് പോയിരുന്നു. ജാനി ഹോട്ടലിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ കാശി മുഖം കഴുകി വരികയായിരുന്നു.
എന്തിനാണാവോ പോന്നത്?
ഇയാൾ എന്നോട് മിണ്ടണ്ട. ജാനി ഒരു ടേബിളിലെ ചെയറിൽ നിന്നോട് പറഞ്ഞു. ജാനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. മുമ്പിൽ മസാലദോശ കൂടുന്ന വെച്ചപ്പോൾ കാശി അവൾക്ക് നേരെ നീക്കി വെച്ചു.
എനിക്ക് വേണ്ട, ഇവിടുന്ന് കഴിക്കാനോ?
അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു.
നീ ഇത് കഴിച്ചില്ലെങ്കിൽ ഈ ജഗ്ഗെടുത്ത് ഞാൻ തലക്കടിക്കും.
അവൻ്റെ ജഗ്ഗും പിടിച്ചുള്ള നിൽപ്പ് കണ്ട് അവൾ പാത്രത്തിലുള്ള കഴിക്കാൻ തുടങ്ങി. ഒരു മസാല ദോശയിൽ നിന്ന് രണ്ട് ദോശയിലേക്ക് അവൾ കടന്നു. കാശി ചായ മാത്രം കുടിച്ചുകൊണ്ട് തൊട്ടടുത്ത ടേബിളിലേക്കുന്ന പരിചയക്കാരനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു.
മോളെ, ഒരു ദോശ കൂടി എടുക്കട്ടെ?
കടക്കാരൻ വന്ന് അവളോട് ചോദിച്ചു.
ഹലോ, എൻ്റെ കയ്യിലാകെ 200 രൂപയുള്ളൂ, ഇനിയും വല്ലതും കൊടുത്താൽ ഞാൻ കാശി തരില്ല.
കാശി ചായ കുടിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു.
വേണ്ട മാഷേ, ഈ ദോശ മോൾക്ക് ഫ്രീയാ.
പാഴ്സൽ കൊണ്ടുവന്ന് കൊടുക്കാൻ കടക്കാരൻ പണിക്കാരനായ ബംഗാളിയോട് പറഞ്ഞു. കാശി പൈസ കൊടുത്തു. പുറത്ത് വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് വന്നു.
വേണ്ടെന്ന് പറഞ്ഞിട്ട് വലിച്ച് കയറ്റിയിരുന്നല്ലോ ദോശ.
ഇയാൾ എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ മുഖം തിരിച്ചു.
നീ എന്താടി കരുതിയത്? നിന്നുള്ള സ്നേഹം കൊണ്ട് മേടിച്ചെന്നാണെന്നോ? എൻ്റെ അമ്മയോർത്ത് മാത്രാ ഞാൻ ക്ലിനിക്കിൽ കൊണ്ടുപോയതും ഈ ഫുഡ് മേടിച്ചെന്നും, അല്ലാതെ കൊച്ചമ്മയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തല്ല.
തൻ്റെ പുറകിൽ കയറിയിരിക്കുന്ന അവളോട് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴാണ് ജാനിക റോഡിൻ്റെ എതിർവശത്തേക്ക് നോക്കിയത്.
ഹായ് സിദ്ധുവേട്ടൻ.
അവൾ അവൻ്റെ അടുത്തേക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി. റോഡ് മുറിഞ്ഞു കടന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. കാശി അടുത്തേക്ക് വന്ന പരിചയക്കാരനോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു.
സിദ്ധുവേട്ട.
ജാനി, നീ ഇതെവിടുന്ന വരുന്ന്? ഈ മുറിയും വെച്ച് നീ പുറത്തേക്ക് എപ്പോൾ പോയി?
അവളുണ്ടായ കാര്യമെല്ലാം സിദ്ധുവിനോട് പറഞ്ഞു കൊടുത്തു. സിദ്ധു കാശിയെ നോക്കിയപ്പോൾ അവൻ ടൂ വീലറിലിരുന്ന് പരിചയക്കാരനോട് സംസാരിക്കുന്നതന്നെയാണ്.
അല്ല, നിങ്ങൾ എങ്ങോട്ട് പോയ സിദ്ധുവേട്ട?
ഞാൻ മാത്രമല്ല, അമ്മാവനുണ്ട്.
കൂടെ കാറിൽ നിന്ന് ശേഖരൻ ഫോൺ ചെയ്ത് ഇറങ്ങി വന്നു.
മോളെ, എവിടുന്നാ വരുന്നത്? ഈ അവസ്ഥയിൽ വീട്ടിൽ നിന്ന് നീ എങ്ങോട്ടാണ് പോയത്?
അയ്യോ, ടെൻഷൻ അടിക്കണ്ട, എനിക്കൊന്നുമില്ല. നിങ്ങളെന്തെവിടെ നിൽക്കുന്നത്?
കാറൊന്ന് പഞ്ചറായി. മെക്കാനിക്കിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ അയാളുടെ ജോലിക്കാരൻ്റെ നമ്പർ തന്നു. അയാൾ ഇവിടെ ഏതൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. ആ ചെറുക്കൻ ഫോൺ എടുക്കുന്നില്ല.
ശേഖരൻ അവരോട് പറഞ്ഞു.
നീ ആ ഫോൺ എടുക്കടാ,
കാശി അയാളോട് പറഞ്ഞു. അയാൾ ഫോൺ പോക്കറ്റിൽ നിന്നെടുത്തു. ശേഖരൻ അയാളെയായിരുന്നു വിളിച്ചിരുന്നത്. ശേഖരൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. സ്ഥലം ഒരേയിടമായതുകൊണ്ട് അയാൾ തിരിഞ്ഞെന്ന് ശേഖരനോട് കൈവീശി കാണിച്ചു. അപ്പോഴാണ് ശേഖരൻ കാശിയെ കണ്ടത്.
കാശി, ഡാ ഒരു ഹെൽപ്പ് ചെയ്യോ, എനിക്ക് പള്ളിയിലൊന്ന് പോകാണ്ട്. നീ ഒന്ന് പോയി ആ വണ്ടി ഒന്ന് ശരിയാക്കി കൊടുക്ക്.
അയാൾ നിർബന്ധിച്ചപ്പോൾ അവൻ ശരിയെന്ന് തലയാട്ടി. കാശി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവരുടെ അടുത്തേക്ക് ഓടിച്ചുപോയി. ശേഖരൻ അവൻ്റെ കോലം കണ്ട് ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ടൂൾസ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ പോയി. കാശി റോഡിലിരുന്ന് വണ്ടി ശരിയാക്കുമ്പോൾ സിദ്ധുവും ജാനിയും ശേഖരനും ഓരോ തമാശകൾ പറഞ്ഞ് ചിരിയോടെ സംസാരിക്കുകയായിരുന്നു. ശേഖരൻ്റെ സുഹൃത്തുക്കൾ അതുവഴി കാറിൽ പോയിരുന്നു. അവർ കാറിൽ നിന്നിറങ്ങി അവരോട് സംസാരിച്ചു. റോഡിലിരുന്ന് പണിയെടുക്കുന്ന കാശി കണ്ട് ശേഖരൻ്റെ സുഹൃത്തുക്കൾ അറപ്പോടെ മുഖം തിരിച്ചു. ശേഖരൻ സിദ്ധുവിനെയും ജാനിയും പുകഴ്ത്തിക്കൊണ്ട് അവരോട് സംസാരിച്ചു. അവരെ പറ്റി ശേഖരൻ പുകഴ്ത്തി പറയുന്ന കേട്ട് കാശി പുച്ഛത്തോടെ ഇരുന്നു. ശേഖരൻ്റെ സുഹൃത്തുക്കൾ യാത്ര പറഞ്ഞുപോയി. കാശിനാഥൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു.
ഓ, കഴിഞ്ഞോ ജോലി?
ശേഖരൻ വാലറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് അവന് നേരെ നീട്ടി.
വണ്ടി ശരിയാക്കിയിട്ടുണ്ടെങ്കിലല്ലേ ക്യാഷ് വാങ്ങേണ്ട കാര്യമുള്ളൂ.
അതും പറഞ്ഞ് സിദ്ധുവിന്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ജാനികയെ വലിച്ച് കാശിനാഥൻ അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു.
മര്യാദക്ക് അടങ്ങിയിരുന്നോ? നിനക്കുള്ള വീട്ടിൽ ചെന്നിട്ട് തരാം.
അവരുടെ ചുറ്റും വണ്ടി ഒരു റൗണ്ട് കറങ്ങി വേഗത്തിൽ കാശിനാഥൻ വണ്ടി പറപ്പിച്ചു. അവന് ദേഷ്യം വന്ന് അവർ ചിരിയോടെ സംസാരിക്കുമ്പോൾ പഞ്ചർ ശരിയാക്കാതെ
വെറുതെ ഓരോന്ന് ചെയ്യും പോലെ കാണിക്കുകയായിരുന്നു കാശി. ശേഖരന്റെ മുഖം ദേഷ്യം വന്ന് മുറുകി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.